ധ്വനി അർത്ഥാന്തരങ്ങൾ. ധ്വനതീതി ധ്വനി എന്ന വ്യുത്പത്തി പ്രകാരം വ്യാജ്യാർത്ഥവും വാചക ശബ്ദവും ധ്വനിയാകുന്നു. ധ്വനിതേ ഇതി ധ്വനി എന്ന വ്യുത്പത്തി പ്രകാരം വ്യാഖ്യാർത്ഥമാണ് ധ്വനി. ധ്വനനം ധ്വനി എന്ന വ്യുത്പത്തി പ്രകാരം വ്യാഞ്ജനാവ്യ പാരമത്രേ ധ്വനി. ധ്വനി ശബ്ദം കൊണ്ട് നാം ഇന്ന് ഗ്രഹിക്കേണ്ടതും മുഖ്യമായും രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് വ്യാഖ്യാർത്ഥം, രണ്ട് വ്യാഖ്യാർത്ഥ പ്രധാനമായും കാവ്യം. ധ്വനി സ്വരൂപം. ധ്വനിയാലോകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആനന്ദൻ ഒരു വസ്തുത വ്യക്തമാക്കുന്നുണ്ട്. കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനിയാണെന്നും പൂർവസൂരികൾ പറഞ്ഞു വച്ചിരിക്കുന്നു. എങ്കിലും ധ്വനി എന്നൊന്നില്ലെന്ന് വാദിക്കുന്ന അഭാവവാദികളും ഉണ്ട്. അത് ഭാക്തം ആണെന്നത്രേ ചിലരുടെ വിചാരം. ധ്വനിയുണ്ട്, പക്ഷേ അനിർവചനീയമാണെന്ന് ചിലർ പറയും. അതുകൊണ്ട് സഹൃദയൻ മനഃപ്രീതിക്കായി താൻ ധ്വനി സ്വരൂപം വിവരിക്കാം എന്നാണ് ആനന്ദൻ പറയുന്നത്. അഭാവവാദികളുടെ വികല്പങ്ങൾ ഇപ്രകാരം സംഗ്രഹിക്കാം. ശബ്ദാർത്ഥ ശരീരമാണ് കാവ്യം. ശബ്ദസ്വരൂപത്തിൻ്റെ ചാരിത്വത്തിന് നിദാനം അനുപ്രസാദങ്ങളത്രേ. അർത്ഥസ്വരൂപത്തിൻ്റെ രമണീയതയ്ക്ക് കാരണം ഉപമാദികളും. ശബ്ദാർത്ഥ ചേരുവയിലുള്ള ഭംഗി വർണ്ണസംഘടനാധർമ്മങ്ങളായ മാധുര്യാദി ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇവയിൽ നിന്നും അനതിരക്തമായ ഉപനാഗരിക വിദാർത്ഥ്യങ്ങളെപ്പറ്റിയും വൈദർത്ഥ്യാഭിത്യങ്ങളെപ്പറ്റിയും കേട്ടിരിക്കുന്നു. ഇവയ്ക്കെല്ലാം അതീതമായ ധ്വനി എന്ന വസ്തു എന്താണ്? ഭക്തിവാദികൾ ഇപ്രകാരം പറയും, ധ്വനി ലക്ഷ്യാർത്ഥം അഥവാ ഗൗണം ആണ്, ഗുണവൃത്തി മാത്രമാണിത്. അലക്ഷണീയവാദികൾ ഇങ്ങനെ വാദിക്കും, ധ്വനിതത്വം അനിനിർവചനീയമാണ്, സഹൃദയ സംവേദികവുമാകുന്നു. ധ്വനി മറ്റേതെങ്കിലും പരികൽപ്പനകളിൽ അന്തർഭൂതമായിരിക്കുമെന്ന് കരുതുന്ന അന്തർഭാവവാദികളുടെയും ധ്വനി വാചമ ഗോചരമാണെന്നും പ്രഖ്യാപിക്കുന്ന അനിർവചനീയ നിയവാദങ്ങളുടെയും ധ്വനി അസംഭവമാണെന്നും പറയുന്ന അഭാവവാദികളുടെയും വാദമുഖങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആനന്ദവർദ്ധനൻ ധ്വനി ചർച്ചയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. പേജ് 336. വാച്യവും പ്രതീയമാനവും. ശരീരത്തിൽ ആത്മാവെന്ന പോലെ സാരരൂപമായ സ്ഥിതി ചെയ്യുന്ന സഹൃദയ ശ്ലാഘ്യമായ അർത്ഥത്തിന് രണ്ട് പ്രേതഭാഗങ്ങളുണ്ടെന്നാണ് ആനന്ദൻ വാദിക്കുന്നത്. വാച്യവും പ്രതീയമാനവും ആണവ. വാച്യാർത്ഥം ഉപമാതി പ്രകാരങ്ങളാകുന്നു. വാച്യാർത്ഥത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തത്സംബന്ധമായ വിവരണത്തിൽ നിന്നും ആനന്ദവർദ്ധനൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പ്രതീയമാനം എന്നാൽ എന്ത് എന്ന പ്രശ്നത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. മഹാകവികളുടെ വാക്കിൽ മാത്രമാണ് പ്രതീയമാനം ലീനമായിരിക്കുന്നതെന്ന് ആനന്ദൻ ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നു. ചെറുകവികളിൽ നിങ്ങൾ അത്തരമൊരർത്ഥം അന്വേഷിക്കേണ്ടതില്ല എന്നും മുന്നറിയിപ്പാണത്. ലോകത്ത് ഒത്തിരി കവികളുണ്ടാകാമെങ്കിലും ആനന്ദ ദൃഷ്ടിയിൽ രണ്ടോ മൂന്നോ കവികളേ ഉള്ളൂ. ഒരു വാൽമീകി, ഒരു വ്യാസൻ, ഒരു കാളിദാസൻ. അവർ കുറിച്ചിട്ട വാക്കുകളിലാണ് പ്രതീയമാനത്തെ ആനന്ദൻ അന്വേഷിക്കുന്നത്. പ്രതീയമാനത്തെ കവിതയുടെ ലാവണ്യമായാണ് അദ്ദേഹം കാണുന്നത്. പ്രതീയമാനം നിർവചിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്. പ്രതീയമാനം പുനര്യദേവ വസ്തുത്വസ്തുതി വാണീഷു മഹാകാവ്യനാം യത്തത് പ്രസിദ്ധ വായരക്തരം വിഭാതി ലാവണ്യമീവാംഗ നാസു. പ്രത്യംഗ ഭംഗിക്കപ്പുറമാണ് സ്ത്രീയുടെ ലാവണ്യമെന്ന് നമുക്കറിയാം. കടലിൽ ലവണത്തിൻ്റെ സാന്നിധ്യം പോലെ തൊട്ടു കാണിക്കാനാവാത്തതും ആസ്വാദനമാത്ര സംവേദവുമാണ് കലയിലെ ലാവണ്യമെന്നാണ് ആനന്ദൻ കരുതുന്നത്. സൗന്ദര്യം എന്ന വാക്കിന് പകരം ലാവണ്യമെന്ന പദം എടുത്ത് പ്രയോഗിച്ചതിൻ്റെ പ്രസക്തി അതാണ്. കവിത ലാവണ്യമയമാകുന്നത് പ്രതീയമാനത്തിലൂടെ മാത്രമാണെന്ന് ആനന്ദൻ ഇവിടെ ധ്വനിപ്പിക്കുന്നു. ധ്വന്യാലോകം ഒന്നാം ഉദ്യോഗത്തിലെ 15 കാരികമേൽ കൊടുത്ത ലാവണ്യ ചർച്ചയ്ക്കുള്ള ബലിഷ്ഠമായ അനുബന്ധമാണ്. ഉക്ത്യന്തര രേണാക്യം തച്ചുരത്വം പ്രകാശയാൻ ശബ്ദോ വ്യക്തതം ബിബ്രത് ധ്വന്യുക്തർ വിഷയീ ഭവേത്. പേജ് 337. ഇവിടെ പിന്നെയും ചാരുത്വമെന്ന വാക്ക് കടന്നു വന്നിരിക്കുന്നു. ഇതര വാഗുഭയങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കാത്ത ചാരുത്വം ലാവണ്യം പ്രകാശിപ്പിക്കലാണ് ധ്വനിയുടെ ധർമ്മം. ധ്വനിയിലൂടെ വെളിവാകുന്ന ലാവണ്യം കവിതയുടെ ലീണ ലാവണ്യം എന്നർത്ഥം. ധ്വനിലുക്തിയിൽ ഒരനിവാര്യത പ്രവർത്തിക്കുന്നുണ്ട്. ധ്വനിയെ ആശ്രയിക്കുന്ന കവിക്ക് ആത്മാവിഷ്കാര സാഫല്യത്തിന് അതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലുണ്ടാവില്ല. വാച്യവും പ്രതീയമാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആനന്ദൻ ആലോചിക്കുന്നുണ്ട്. ധ്വനി വാച്യഭിന്നമാണെന്ന് അദ്ദേഹം തുടക്കത്തിലെ സ്പഷ്ടമാക്കുന്നു. എന്നാൽ വാച്യത്തിൻ്റെ സാമർഥ്യം പ്രതീയമാനത്തെ തുണയ്ക്കുന്നു. വാക്യം വ്യാജ്യവിപരീതമാകുമ്പോൾ പോലും വാച്യത്തിൻ്റെ സാമർഥ്യം അംഗീകരിക്കേണ്ടി വരുന്നു. വാച്യം പ്രതിഷേധ രൂപവും പ്രതീയമാനം വിധിരൂപവും ആയി വരുന്നതിന് ആനന്ദവർദ്ധനൻ ഉദാഹരിക്കുന്ന ശ്ലോകം ഇതാ. ശ്വസുരത നിമഞ്ജതി അത്രാഹം ദിവസകം പ്രലോകയ മാ പഥിക രാത്രിയാസന്തക ശയ്യയാം മമ നിമ്യം ക്ഷസി. രാത്രിയിൽ തെറ്റുപറ്റാതെ എൻ്റെ ശയ്യയിൽ തന്നെ വന്നുചേരണം എന്നതാണിവിടെ പ്രതീയമാനം. വാച്യവിപരീതമായ വസ്തുധ്വനിയാണിത്. ധ്വനി പ്രതിഭേദങ്ങൾ. ധ്വനി ചർച്ചയുടെ സങ്കേതബദ്ധതയിലേക്കാണ് നാം ഇനി കടന്നു ചെല്ലുക. സംസ്കൃത സാഹിത്യ മീമാംസയുടെ അഭിശാപമാണ് സങ്കേതബദ്ധത. വലിയ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് കൂട്ടം കൂടിയിരിക്കുന്നു. തലനാരിഴ കീറുന്ന സമ്പ്രദായം ഇന്ത്യക്കാരുടെ പാരമ്പര്യത്തിൻ്റെ തന്നെ ഭാഗമാണ്. അർത്ഥത്തിൻ്റെ അനന്തതയെ ദർശിച്ച ആനന്ദൻ അതിനെ തന്നെ കീറിമുറിച്ച് പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വ്യാഖ്യാർത്ഥം അഭിതാമൂലമായും ലക്ഷണമൂലമായും രണ്ടു രീതിയിൽ ഉരുത്തിരിയുന്ന വ്യാഖ്യാർത്ഥം വാച്യത്തെ അപേക്ഷിച്ച് ചമൽക്കാരമായി തീരുമ്പോൾ മാത്രമേ ധ്വനി എന്ന പേരിന് അർഹമായിരുന്നുള്ളൂ. ഇക്കാര്യം വഴിയെ വിവരിക്കുന്നുണ്ട്. നമുക്ക് തത്കാലം ധ്വനിയുടെ പിരിവുകളിലേക്ക് കടക്കാം. അഭിതാമൂല്യ വ്യാഖ്യം വാചാർത്ഥത്തെ അപേക്ഷിച്ച് പ്രാധാന്യം നേടുമ്പോൾ ഇഷ്ട്യാനി പരിവാചാധാനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ലക്ഷണാമൂല വാക്യം വ്യാജ്യാർത്ഥത്തെക്കാൾ പ്രധാനമായി തീരുമ്പോൾ അവിവിക്ഷിത വ്യാജ്യാധ്വാനി എന്നറിയപ്പെടുന്നു. പേജ് 338. അവിവക്ഷിത വാച്യാധ്വാനിയിൽ വാക്യം വാച്യം വിവക്ഷിതമല്ല. അവിവക്ഷിത വാച്യാധ്വാനിക്ക് രണ്ട് ഉൾപിരിവുകളുണ്ട്: അർത്ഥാന്തര സംസ്കൃത വാച്യവും നിർധൂതത വാച്യവും. അജഹത്വാർത്ഥ എന്ന ലക്ഷണമായാണ് അർത്ഥാന്തര സംസ്കൃതത്തിന് അടിസ്ഥാനം. ജഹത് സ്വാർത്ഥത്തിൻ്റെ അത്യന്തര സംസ്കൃത വാച്യത്തിനും ആദ്യത്തേതിൽ വാച്യം അർത്ഥാന്തരത്തിലേക്ക് സംക്രമിക്കുമ്പോൾ രണ്ടാമത്തതിൽ വാച്യം തീർത്തും തിരസ്കൃതമാകുന്നു. രണ്ടിലും വാച്യം ഉദ്ദിഷ്ടമാണെന്നും വാക്യം ലക്ഷ്യാർത്ഥമെന്നും ആധാരമാക്കുന്നുവെന്നും ഗ്രഹിക്കണം. അർത്ഥാന്തര സംസ്കൃത വ്യാജ്യധ്വനിക്ക് ധ്വനിലോക്യം എടുത്തു കാണിക്കുന്ന ഉദാഹരണം ഇതാണ്: തഥാ ജയന്തേ ഗുണ യഥാ തേ സഹൃദയർ ഗൃഹന്തി രവികിരണാനുഗ്രഹീതാനി ഭവന്തി കമലാനി കമലാനി. നാലാമത്തെ വരിയിൽ കമലാനി എന്ന പദം ആവർത്തിച്ചിരിക്കുന്നു. രണ്ടാമത് ഉപയോഗിച്ചിരുന്ന കമലാനി വെറും താമരപ്പൂക്കൾ എന്ന വ്യാജ്യാർത്ഥ്യം വിരമിക്കുന്നില്ല. ആ വ്യാജ്യാർത്ഥ്യമല്ല ഇവിടെ വിവക്ഷ. സുഗന്ധം, ലാവണ്യം, ആഹ്ലാദകത്വം എന്നീ വിശേഷധർമ്മങ്ങളോടുകൂടി താമരകൾ എന്ന അർത്ഥാന്തരങ്ങളിലേക്ക് വ്യാജ്യാർത്ഥ്യം സംക്രമിക്കുകയാണ് ഇവിടെ. ഈ ഉദാഹരണത്തിൽ ലക്ഷണയുടെ റോൾ എന്തെന്ന് സുസ്പഷ്ടമല്ല. ധ്വന്യാലോകത്തിലെ ദൃഷ്ടാന്ത ശ്ലോകങ്ങൾ അന്യോന്യമല്ല എന്ന് ധരിക്കുന്നതാവാം യുക്തിസഹം. എ ആർ രാജരാജവർമ്മ ഭാഷാഭൂഷണത്തിൽ ചേർത്തിരിക്കുന്ന ഉദാഹരണങ്ങളും തഥൈവ. ആനന്ദവർദ്ധനൻ്റെ ധ്വനി ചർച്ചയുടെ ഗൗരവം ഉദാഹരണങ്ങളിലൂടെ ചേർന്നു പോകുന്നതാണ് പലപ്പോഴും നാം കാണുന്നത്. വ്യാഖ്യത്തെ ലക്ഷണാമൂലം, അഭിതാമൂലം എന്നിങ്ങനെ വിഭജിച്ച് തന്നെ അശാസ്ത്രീയമാണെന്ന് പറയാമോ? ഗംഗയിലെ ഇടയക്കുടി എന്ന പ്രയോഗം പരിശോധിക്കുക. ഗംഗാതീരത്തെ ഇടയക്കുടിൽ എന്ന ലക്ഷ്യാർത്ഥ്യം അനായേസേന വന്നു ചേരുന്നുണ്ട് ഇവിടെ. എങ്കിലും ഗംഗയിലെ ഇടയക്കുടിൽ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വിശുദ്ധിയുടെയും പുണ്യത്തിൻ്റെയും കുളിർമയുടെയും അർത്ഥാന്തരങ്ങൾ ശ്രോതാവിനെ തേടി വരുന്നത്. ഇവിടെ അർത്ഥാന്തരം എവിടെ നിന്നാണ് ഉരുത്തിരുന്നത്? അഭിതയിൽ നിന്നോ ലക്ഷണയിൽ നിന്നോ? ലക്ഷ്യാർത്ഥം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും നാം അഭിതയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നത് മൂലകമല്ലേ അർത്ഥാന്തരം ഊറിക്കൂടുന്നത്? അതോ ലക്ഷ്യാർത്ഥത്തിൽ തന്നെ മേൽപ്പറഞ്ഞ അർത്ഥാന്തരങ്ങളും അന്തർഭവിക്കുമോ? ചോദ്യങ്ങൾ മാത്രമാണിവ. യുക്തിഭദ്രമായ ഉത്തരങ്ങളൊന്നും എൻ്റെ പക്കലില്ല.